പാഠം 7. നമ്മുടെ മുറിവുകൾ ഏറ്റെടുത്ത ഈശോ. പ്രവാചകൻ വിവരിക്കുന്ന സഹനദാസന്റെ രൂപം ഈശോയിൽ നാം കാണുന്നു. ഏശയ്യ പറയുന്നു, അവനെ കണ്ടവർ അമ്പരന്നുപോയി. മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു. അവൻ്റെ രൂപം മനുഷ്യൻ്റേതല്ല. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽക്കപ്പെട്ടു. ഏശയ്യാ പ്രവാചകൻ സഹനദാസിനെക്കുറിച്ച് നൽകിയ ചിത്രമാണിത്. ഈശോയിൽ ഈ പ്രവചനങ്ങൾ പൂർത്തിയായി. സകല മനുഷ്യരുടെയും പാപപരിഹാരത്തിനുള്ള ബലിയായി ഈശോ സ്വയം സമർപ്പിച്ച് ചമ്മട്ടിയടിയേറ്റ് ദേഹമാസകലം മുറിവേറ്റു. ശിരസിൽ മുൾമുടിയണിഞ്ഞും കയ്യിൽ ഞാങ്ങണയേന്തിയും പരിഹാസിതനായി നിൽക്കുന്ന ഈശോ സഹനദാസിൻ്റെ ചിത്രം തന്നിൽ പൂർത്തിയാക്കി. അപഹാസ്യനായി അവിടുന്ന് കുരിശിൽ മരിച്ചപ്പോൾ സഹനദാസിനെക്കുറിച്ച് പഴയ നിയമപ്രവാചകർ പറഞ്ഞ പ്രവചനങ്ങളെല്ലാം ഈശോയിൽ നിറവേറുകയായിരുന്നു. പീഡാനുഭവ പ്രവചനങ്ങൾ. ദൈവപിതാവിനാൽ നിയുക്തനായ സഹനദാസനാണ് താൻ എന്ന ബോധ്യം ഈശോയ്ക്കുണ്ടായിരുന്നു. 3 പ്രാവശ്യം ഈശോ തൻ്റെ മരണത്തെക്കുറിച്ച് പ്രവചിച്ചിരുന്നത് ഇതാണ് വെളിപ്പെടുത്തുന്നത്. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത് ഭക്ഷണത്തേക്കാൾ വിലപ്പെട്ടതായി കരുതിയ ഈശോ സഹനത്തിൻ്റെ പാതയിൽ നിന്ന് തന്നെ അകറ്റാൻ ആരെയും അനുവദിച്ചില്ല. ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്നു പറഞ്ഞ പ്രിയ ശിഷ്യനോട് സാത്താനെ എൻ്റെ മുൻപിൽ നിന്ന് പോകൂ എന്നു പറയാനും അവിടുന്ന് മടിച്ചില്ല. കേസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ് എന്ന് പത്രോസ്ലിഹ ഏറ്റുപറഞ്ഞതിൻ്റെ പിന്നാലെയാണ് ഈശോയുടെ ആദ്യത്തെ പീഡാനുഭവ പ്രവചനം. അപ്പോൾ മുതൽ ഈശോ തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3 ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 17 അധ്യായത്തിലും 20 അധ്യായത്തിലും ഈ പ്രവചനം ആവർത്തിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈശോയുടെ പീഡാനുഭവ പ്രവചനം കേട്ട് പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവെ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഈശോ തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ എൻ്റെ മുൻപിൽ നിന്ന് പോകൂ. നീ എനിക്ക് പ്രതിബന്ധമാണ്. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. സുവിശേഷകന്മാരായ വിശുദ്ധ മർക്കോസും വിശുദ്ധ ലൂക്കായും ഈശോയുടെ പീഡാനുഭവ പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ പീഡാസഹനത്തിലൂടെയും മരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും ലോകരക്ഷ സാധിക്കുവാനുള്ള ഈശോയുടെ ദൗത്യബോധം ഈ വചനങ്ങളിലൂടെ അവിടുന്ന് വ്യക്തമാക്കി. മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട സർപ്പം. വിശുദ്ധ മർക്കോസും വിശുദ്ധ ലൂക്കായും ഈശോയുടെ പീഡാനുഭവ പ്രവചനങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ യോഹന്നാൻ സ്ലിഹ ഒരു ഉപമയിലൂടെയാണ് ഇത് അവതരിപ്പിക്കുന്നത്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയിലെ ഒരു സംഭവമാണ് ഈ വചനത്തിന് പിന്നിലുള്ളത്. ഇസ്രായേൽ ജനത്തെ ദൈവം തൻ്റെ പരിപാലനയുടെ കരങ്ങൾ നീട്ടി മന്നായും വെള്ളവും കാടപക്ഷിയുമെല്ലാം നൽകി നയിച്ചു. രാത്രിയിൽ ദീപസ്തംഭമായും പകൽ മേഘസ്തംഭമായും ദൈവം അവരുടെ കൂടെ നടന്നു. എന്നിട്ടും ജനം അക്ഷമരായി ദൈവത്തിനും മോശയ്ക്കുമെതിരായി പിറുപിറുത്തു. ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതെന്തിന്? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല. വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. മോശയോട് ജനം വഴക്കിടുന്നത് ദൈവം കേട്ടു. അവിടുന്ന് അവരുടെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അവയുടെ ദംശനമേറ്റ് അനേകർ മരിച്ചു. ദൈവത്തിനും മോശയ്ക്കുമെതിരായി സംസാരിച്ചത് തെറ്റായിപ്പോയി എന്ന് അവർ മനസ്സിലാക്കി. മോശയുടെ പക്കൽ ചെന്ന് തെറ്റേറ്റു പറഞ്ഞ് സർപ്പത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അവർ അപേക്ഷിച്ചു. മോശ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ദൈവം മോശയോട് പറഞ്ഞു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്തു. സർപ്പത്തെ നോക്കിയവരൊക്കെ ജീവിക്കുകയും ചെയ്തു. പാപത്തിൻ്റെ ദംശനമേറ്റ് നിത്യനാശമടയുന്നവർക്ക് രക്ഷയേകാൻ ഈശോ കുരിശിലുയർത്തപ്പെട്ടു. പ്രത്യാശയോടെ അവനെ നോക്കുന്നവരൊക്കെ ജീവൻ നേടുന്നു. അങ്ങനെ പിച്ചള സർപ്പത്തിൻ്റെ പ്രതിരൂപം ഈശോയിൽ അന്വർത്ഥമായി. ഈശോ പറഞ്ഞു, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരും എന്നിലേക്ക് ആകർഷിക്കും. കാൽവരിയിൽ കുരിശിലുയർത്തപ്പെട്ട നമ്മുടെ രക്ഷകനായ ഈശോ ലോകത്തെ മുഴുവൻ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി നമ്മുടെ മുറിവുകളും വേദനയും എല്ലാം ഏറ്റെടുത്ത ഈശോയെ നമുക്ക് സ്നേഹിക്കാം, രക്ഷകനായി ഏറ്റുപറയാം. സഭയിലും സമൂഹത്തിലും വേദനിക്കുന്നവരുടെ ദുഃഖങ്ങൾക്ക് ആശ്വാസം നൽകാനുള്ള കടമ ക്രിസ്തു ശിഷ്യരായ നമുക്കുണ്ട്. വ്യക്തികളായും സമൂഹമായും ഈ ദൗത്യം നാം നിർവഹിക്കണം. തിരുസഭയിലെ ആതുരാലയങ്ങളുടെയും മറ്റ് സേവന കേന്ദ്രങ്ങളുടെയും ലക്ഷ്യം ഈ ശുശ്രൂഷകളാണ്. ഇത്തരം ശുശ്രൂഷകളിൽ പങ്കുചേർന്ന് നമുക്കും നമ്മുടെ മുറിവുകൾ ഏറ്റെടുത്ത് ഈശോയ്ക്ക് സാക്ഷ്യം നൽകാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹത്തിൻ്റെ ബലിവസ്തുവായ മിശിഹായെ, ഞങ്ങളുടെ ശരീരത്തെയും അതിൻ്റെ ദുർവാസനകളെയും അങ്ങയുടെ കൂടെ ക്രൂശിക്കുന്നതിന് ഞങ്ങളെ ശക്തരാക്കണമേ. നമുക്ക് പാടാം ഗാനം. മൂശി മരുവിൽ ഉയർത്തിയ നാഗം, മൃതഭയമെയ്തും അകറ്റി പാരൽ, ഗാകുൽ തായിൽ ഉയർത്തിയ സ്ലീവ, മൃതിയുടെ മൃതിയായി തീർന്നു ന്യൂനം, മർത്തിന് ശാശ്വത ജീവൻ നൽകും, ക്രൂശിനെ വാഴ്ത്തി വണങ്ങിയിടുന്നേ. കവിത. മരുവിൽ മോശ ഉയർത്തിയതാം പിത്തള സർപ്പം ജനമധ്യേ, മൃതിഭയമാകെ അകറ്റിയ പോൽ പുതിയൊരു ശാന്തി പൊഴിച്ചതുപോൽ, ഗാകുൽ തായിൽ ഉയർത്തിയതാം സ്ലീവായേകി നവജീവൻ, രക്ഷാകരമാം കുരിശിനെ നാം വാഴ്ത്തിപ്പാടണമെന്നെന്നും. ദൈവവചനം വായിക്കാം, വിവരിക്കാം. ഏശയ്യയുടെ പുസ്തകം 52:13, 53:12. വഴി കാട്ടാൻ ഒരു തിരുവചനം. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽക്കപ്പെട്ടു. ഏശയ്യയുടെ പുസ്തകം 53:5. നമുക്ക് പ്രവർത്തിക്കാം. പഴയ നിയമത്തിലെ സഹനദാസനെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഈശോയിൽ പൂർത്തിയാക്കിയതിന് 3 ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതുക. എൻ്റെ തീരുമാനം: എനിക്കായി സഹിച്ച ഈശോയെപ്പോലെ മറ്റുള്ളവരുടെ നന്മയ്ക്കായി ത്യാഗം ഏറ്റെടുക്കേണ്ടി വരുന്ന അവസരങ്ങളിൽ സന്തോഷത്തോടെ ഞാനത് ചെയ്യും.